പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
So let's start. This is Gina
and Agni, and welcome to Ottapatra.
ഇവിടെ ഒരാൾ കപ്പയുള്ള സിനിമയെ കണ്ട് ഡെസ്ക് പഠിച്ചിരിപ്പുണ്ട്. എന്താ ജീന പ്രശ്നം?
ഒന്നും പറയണ്ട, ഞാനുണ്ടല്ലോ ഈ സിനിമ കണ്ട് തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ആഗ്നിക്ക് മെസ്സേജ് അയച്ചാളാ, റോഷമാത്തി നല്ല രസമുണ്ടല്ലേ, റോഷമാത്തിയുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, അങ്ങനെ ഇങ്ങനെയല്ല. അയ്യോ, അവസാനമായി കഴിഞ്ഞപ്പത്തേന് എനിക്ക് ഭയങ്കര ദുഃഖമായി പോയി.
ഞാൻ മെസ്സേജ് കിട്ടിയ പറഞ്ഞു കണ്ടോളൂ, അതിനെന്താ
ഇങ്ങനൊരു ചതിക്കുഴി ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ബാക്കി കാര്യത്തിലോട്ട് പറയുന്നതിന് മുന്നേ ഒരു സ്പോയിലർ അലേർട്ട് ഉണ്ട്. സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്, എല്ലാരും പോയി കാണുക, നല്ലൊരു സിനിമയാണ്. പക്ഷെ റോഷൻ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു.
അവിടെ തന്നെ തുടങ്ങാൻ തോന്നുന്നു. കപ്പേളയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് റോഷന്റെയും അന്നവന്റെയും കെമിസ്ട്രിയാണ്. അവര് പരസ്പരം കാണാതിരുന്നപ്പോ പോലും അവര് ഷെയർ ചെയ്തിരുന്ന കെമിസ്ട്രി കാരണമാണ് ഈ സിനിമ ഇത്രത്തോളം ലൈക് വിജയകരമായത് എന്ന് തോന്നുന്നു.
വളരെ വളരെ നാച്ചുറൽ ആണ് രണ്ടുപേരുടെ ആക്ടിങ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഇവര് രണ്ടുപേരും ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോ ഞാനിങ്ങനെ ചിരിച്ചോണ്ട ഇങ്ങനെ നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടു പേര് ഇങ്ങനെ നിന്ന് കൊഞ്ചിക്കോടെ എന്നൊക്കെ കാണുമ്പോ നമുക്ക് ഒരു ചെറിയ ഒരു ചിരി വരത്തില്ലേ നമ്മുടെ ഉള്ളിൽ? എന്ന് വെച്ചാൽ കളിയാക്കി കൊണ്ടുള്ള ചിരിയല്ല, നമുക്കത് കാണുമ്പോ നാച്ചുറൽ ആയിട്ട് ഒരു സ്മൈൽ വരും. അപ്പൊ ഇവരുടെ ഈ ആക്ടിങ്ങും ഈ സംസാരവും, പ്രത്യേകിച്ച് അന്നാപൻ വളരെ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ പറയും, എന്താ ഇടയ്ക്ക് എന്തോ പോടാന്നെന്തോ വിളിച്ചിട്ട് അവളിങ്ങനെ ഐന്നാവുന്നുണ്ട്, നാക്കടിച്ച് നിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയി. ഒരു നാട്ടിൻ പുറത്ത് ഒരു സാധാ പെങ്കുച്ച കാണിക്കുന്ന പോലെ തന്നെ നല്ല രസമായിട്ട് അവള് ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് കൂട്ടുകാരിയായിട്ട് ചെയ്ത ആർ ജെ നിൽജയുടെ ക്യാരക്ടർ, ലൈക് യൂഷ്വലി. അതെ, ലക്ഷ്മി. യൂഷ്വലി ലൈക് മലയാളം സിനിമകളിൽ ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും കാണാത്ത ഒന്നാണ്. ഒരു ഫീമെയിൽ ഫ്രണ്ട് നായിക ഉണ്ടെങ്കിൽ അത് നായികനെ കുറിച്ച് പറയാനായിരിക്കും, അല്ലാതെ വേറൊരു കാരണത്തിനും ആർക്കും ഒരു ഫീമെയിൽ ഫ്രണ്ട് ഉണ്ടാവാറില്ല.
എനിക്ക് ഇതിനകത്ത് ചിലപ്പോ എനിക്ക് ഇച്ചിരൂടെ അതിന്റെ സ്വീറ്റ്നെസ് ഒക്കെ തോന്നിയ ഒരു സീൻ എന്താണെന്നറിയോ? ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ പുറത്തു പോയി കഴിഞ്ഞുള്ള ആ ദിവസം ഇവര് രണ്ടുപേരും ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങുക. അപ്പൊ ഇവര് രണ്ടുപേരും പൊതപ്പിനടിയില്ല, അത് തന്നെ കൃത്യം. ഇവര് രണ്ടുപേരും പൊതപ്പിനടിയില്ല, നമ്മൾ ഇവരെ കാണുന്നില്ല, പക്ഷെ ഇടി വെട്ടുമ്പോ അവര് രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ സട്ടിൽ ഡീറ്റെയിലിംഗ് ഒത്തിരി ഉണ്ട് ഈ സിനിമയില്, നല്ല രസമായിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞു പറഞ്ഞു ക്യാരക്ടേഴ്സിനെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ശ്രീനാഥ് ബാസി, എന്താമോ രക്ഷയില്ല, എന്താല്ലേ
ഇൻട്രോ മറ്റേ കുട്ടിയൊക്കെ എടുത്തറിയുന്നു.
ഡയറക്ടർ ഡിഡ് എ ഗുഡ് ജോബ് കേട്ടോ, ആ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഹി വാണ്ടഡ് ടു പോർട്രേ ശ്രീനാഥ് ബാസി ആസ് എ വില്ലൻ. അത് പ്രോപ്പർ ആയിട്ട് പക്ക ആയിട്ട് ചെയ്തു.
ഒരു ഡയറക്റ്റ് കോൺട്രാസ്റ്റ് പെയിന്റ് ചെയ്യുന്നുണ്ട്, അതായത് വിഷ്ണു പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, റോയ് അതേ സമയത്ത് വെള്ളം അടിക്കും, പുക വലിക്കും, ചൂതാടും, സ്വന്തം ഗേൾഫ്രണ്ടിന്റെ നിന്ന് അവളുടെ വർക്ക് പ്ലേസിൽ ചെന്ന് മോതിരമൊക്കെ ഫോഴ്സ് ചെയ്ത് ഊരി വാങ്ങിക്കൊണ്ട് പോകും.
ആ അത് കണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ യൂട്യൂബില് ലാസ്റ്റ് ഡേയിൽ ഒരു ഇന്റർവ്യൂ കണ്ടു ഈ സിനിമയുടെ തന്നെ പ്രൊഡ്യൂസറിന്റെ. അപ്പോ ഈ സിനിമയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴാണ് അറിയുന്നേ. ഇത് തിയേറ്ററിൽ ഓടാൻ വെച്ചിരുന്ന സിനിമ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ എന്തോ 2 ഡേയ്സ് എന്തോ അല്ലേ ഓടിയുള്ളൂ,
തേർഡ് ഡേ നമ്മള് ലോക്ക്ഡൗൺ വന്നു.
പിന്നെ ഇവര് പറഞ്ഞു, പുള്ളിക്കാരന് ഒരു ഉറപ്പില്ലാത്ത സമയമായിരുന്നു. എന്ത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നെ, കാരണം ഒരു സിനിമ എടുത്ത് അത് എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു മാനസിക സംഘർഷമാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറഞ്ഞു, എന്നിട്ട് ഒത്തിരി പ്രതീക്ഷയോടെ നെറ്റ്ഫ്ലിക്സിൽ ഇട്ടു. നെറ്റ്ഫ്ലിക്സിൽ ഇട്ട് കഴിഞ്ഞപ്പം അവരുദ്ദേശിക്കാത്ത രീതിയിലുള്ള പല കോൺട്രവേഴ്സീസും സിനിമയെ ചുറ്റിപ്പറ്റി വന്നു, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇവർ ഉദ്ദേശിച്ചു എന്നും നെഗറ്റീവായ ചില കാര്യങ്ങൾ ഈ സിനിമയിലൂടെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള കമന്റ്സ് ഒരുപാട് വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പറയുന്നുണ്ട്.
അതെ, അവര് ഐ മീൻ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ തന്നെ ചില വ്യൂ പോയിന്റുകൾ സിനിമ പറയാൻ ഉദ്ദേശിച്ചോ ഇല്ലയോ, ഇത് കഴിഞ്ഞപ്പോ എനിക്കും ഡൗട്ട് ഉണ്ട് സിനിമ അങ്ങനെ പറയാനാണോ ഉദ്ദേശിച്ചത് എന്ന സംശയം എനിക്കും തോന്നിയിരുന്നു.
കപ്പേള മോറൽ പോലീസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണോ? അതായിരുന്നു ഒരുപാട് ഡിസ്കഷന്റെ ഒരു ഹെഡ്ലൈൻ.
ഇത് ലാസ്റ്റ് കോഷിനെ ചുറ്റിപ്പറ്റിയുള്ള ഡിസ്കഷൻ ആണോ അത്? അതായത് റോയ്,
ആ ഓബ്വിയസ്ലി റോയ് വരുന്നത് വരെ നമ്മളൊരു ലവ് സ്റ്റോറി കണ്ടുകൊണ്ടിരുന്നവരായിരുന്നു. റോയ് വന്നതിന് ശേഷം ആ ലവ് സ്റ്റോറിയിലേക്ക് ഒരു വില്ലൻ കടന്നു വരികയാണ്. പക്ഷെ ക്ലൈമാക്സ് ആവുമ്പോ ഒരു ട്വിസ്റ്റോടെ നമ്മള് എല്ലാവരും റോയിനെ സപ്പോർട്ട് ചെയ്യുന്നവരായി മാറുവാണ്.
അതെ, അപ്പൊ റോയ് ചെയ്തത് ശരി ആണ് എന്നുള്ള ഒരു പെർസ്പെക്ടീവ് വ്യൂവറിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള.
ഫോളോ ചെയ്യുന്നത് ഒരു ബോർഡർ ലൈൻ സ്റ്റോക്കിംഗ് ആണ് സത്യം പറഞ്ഞ പുള്ളിക്കാരൻ ചെയ്തത് അവിടെ. റോയ് എന്ന് പറഞ്ഞാൽ ഒന്ന് വാച്ച്, റോയ് അവരവിടെ പാർക്കിലിരുന്ന് സംസാരിക്കുമ്പം ഒരു ഒരു ഷോട്ട് ഉണ്ട്, ഇച്ചിരി വൈഡ് ഒരു ഷോട്ടാ. ഇവര് രണ്ടുപേരും നൈസായിട്ട് സംസാരിക്കുന്നു, അതായത് നമ്മള് ഇവരിത് റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഷോട്ടാ. ആ ഷോട്ട് പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറ്, റോയ് ഫോണില് ഇവരോ തിരിഞ്ഞിങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അഗൈൻ മൈനർ ഡീറ്റെയിലിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കൂടത്തിൽ വരുന്ന ഒരു ഷോട്ടാണ് ഇതും. എന്നാലും നല്ല അത്, പക്ഷെ എന്താന്ന് വെച്ചാല് ഇപ്പം ഞാൻ പേഴ്സണലി ഞാൻ പുറത്താണെന്നുണ്ടെങ്കിൽ ഒരാള് ജസ്റ്റ് ചുമ്മാ നോക്കിയാൽ പോലും ഞാൻ ഇച്ചിരി ഒന്ന് ഇൻസെക്യൂർ ആവും, എനിക്കൊന്ന് എന്താ പ്രശ്നം എന്തോ ഉണ്ടോ എന്നൊന്ന് ആയിപ്പോവും. അല്ലെങ്കിൽ ഒരു കുറച്ചു നേരമായിട്ട് ഒരാൾ നമ്മളെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്ന ആൽബിയിലേക്ക് എന്റെ ഡ്രസ്സൊക്കെ ഓക്കെയല്ലേ, ഞാനെല്ലാം ഓക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നേ എന്ന് പറഞ്ഞ് ഞാനൊന്ന് ഇൻസെക്യൂർ ആവും. അപ്പൊ ആ ഇൻസെക്യൂരിറ്റി അവിടെ ജെസ്സിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ജെസ്സി അത് വിഷ്ണുവിനോട് പറയുകയും ചെയ്യുന്നത്.
അപ്പൊ വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു കണ്ടിരുന്നു
പേടിക്കണ്ടെന്ന് ഓർമ്മ പറയാതിരുന്നതാണ്. യെസ്, ആ അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെ ഒരു ഫീലിങ് വേറൊരാളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് തെറ്റാണല്ലോ.
അതെ, റോയ് ഈ സിനിമയിലെ നെഗറ്റീവ് ക്യാരക്ടർ ആണ്, അറ്റ്ലീസ്റ്റ് ആ പോയിന്റ് വരെയെങ്കിലും റോയ് സിനിമയിലെ നെഗറ്റീവ് ക്യാരക്ടർ ആണ്. അതുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങളാണ് റോയ് ചെയ്യുക. ഇനി റോയ്ക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, റോയ് വന്നു, റോയ്ക്ക് നായികയോട് ഇത് നേരിട്ട് തുറന്നു പറയാമായിരുന്നു അല്ലെ വേണമെങ്കിൽ. പക്ഷേ റോയ്ക്ക് ഇവിടെ പ്രൂഫ് ഒന്നുമില്ല. ഈ സെലീന എന്ന് പറയുന്ന ഒരു ചേച്ചി വിളിച്ചു, റോയ് ഫോൺ എടുത്തു എന്നതല്ലാതെ വേറെ തെളിവുകളൊന്നും റോയുടെ ഇല്ല. സെലീന ഇൻക്രിമിനേറ്റിംഗ് ആയി ഒന്നും പറഞ്ഞു എന്നും കാണിക്കുന്നില്ല. ഇവൻ ഒരു ട്രാഫിക്കർ ആണെന്നോ എന്നൊന്നും റോയോട് സെലീന പറഞ്ഞിട്ടില്ല.
ആ അതിന്റെ ഇടയില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ ആരാ ഇത് പറഞ്ഞെന്ന് എനിക്ക് ഉറപ്പില്ല. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ ഞാൻ കേട്ടതാണോ അതോ ഡയറക്ടർ മുസ്തഫ എന്തോ അല്ലെ പുള്ളിയാണോ പറഞ്ഞതെന്നും ഞാൻ ഓർക്കുന്നില്ല. ഈ ഹിഡൻ ഡീറ്റെയിലിങ്ങിന്റെ ഭാഗമായിട്ട് അവര് പറയുന്നതാണ് റോയ് ഫോൺ കിട്ടിയതിനു ശേഷം ഫോൺ ഓഫ് ആക്കി വെക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരു മോഷ്ടാവായിരുന്നു എങ്കിൽ ആ ഫോൺ ഓഫ് ആക്കുക, സിം ഊരുക എന്നുള്ളതായിരിക്കും ആദ്യമേ ചെയ്യുന്നത്. ഓഫ് ആയ ഫോണിനെ ഓൺ ആക്കുക എന്നുള്ളതാണ് റോയ് ചെയ്തത്. അത് പോയിന്റ് നമ്പർ വൺ, റോയ് ദുഷ്ടനല്ലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കള്ളനല്ലായിരുന്നു എന്ന് കാണിക്കാൻ. പോയിന്റ് നമ്പർ ടു, ഉടനെ വരുന്നത് ഇവളുടെ കോൾ ആണ്. ഇവൻ ഫോൺ എടുത്ത് അതിന്റെ ഇടയിൽ ഇവന് സെലീനയുടെ കോള് വരുമ്പം ഇവൻ കുറച്ചധികം നേരം അത് കേൾക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ സെലീന എന്താ പറയുന്നതെന്ന് ആ സമയത്ത് കേൾക്കുന്നില്ല. ആ സമയത്ത് അത് നമ്മളെ കേൾപ്പിച്ചോ ഒബ്വിയസ്ലി ഒരു ട്വിസ്റ്റ് പോസിബിൾ ആവില്ല. അപ്പം ഇവർ ഈ പറയുന്ന ഇങ്ങനെ സിനിമ ഇങ്ങനെ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നവര് പറയുന്ന പോയിന്റ് ഇതാണ്. ആ സമയത്ത് സംശയാസ്പദമായ എന്തെങ്കിലും ഒരു കാര്യം സെലീന പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ സെലീന പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവൻ ചെയ്തത് ശരിയല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം അപ്പൊ എന്താ, അപ്പൊ ഇവൻ അറിഞ്ഞു ശരിയല്ല എന്ന്, അത് കഴിഞ്ഞപ്പോ ഇവന് തോന്നി ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന്, അതുകൊണ്ട് ഇവൻ ഫോളോ ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ, അതായത് ഇവൻ അറിയാമായിരുന്നു എങ്കിൽ, സെലീനയിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു എങ്കിൽ ഇവൻ ചെയ്തത് ശരിയാണോ?
അങ്ങനെ സെലീനയിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നുവെങ്കിൽ റോയ് ചെയ്തത് ശരിയല്ല. കാരണം റോയ് അതേസമയം നായികയോട് തുറന്നു പറയാമായിരുന്നു റോയ്ക്ക്.
എക്സാക്ട്ലി,
അതേസമയം ഇൻക്രിമിനേറ്റിംഗ് ആയൊരു ഇൻഫർമേഷൻ അല്ല കിട്ടിയത്. ഇപ്പോ കുട്ടി എവിടെയുണ്ട്, കുട്ടിയെ കിട്ടിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യമാണ് സെലീന ചോദിച്ചതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റോയുടെ കയ്യിൽ വിചാരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അതേ പറ്റൂ. റോയുടെ കയ്യിൽ ഒരു പ്രൂഫില്ല അല്ലെ. ഇപ്പോ സ്നേഹിക്കുന്ന രണ്ടുപേരാണ്. അപ്പോ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് റോയ് ഇവനെ സ്നേഹിക്കരുത്, അതും റോയ് വെറുതെ ഗുണ്ട ലുക്കുള്ളൊരു മനുഷ്യൻ വന്ന് ഇവിടെ ഇവനെ സ്നേഹിക്കരുത്, ഇവൻ ചിലപ്പോ നിന്നെ അപകടത്തിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നായികക്ക് അത് വിശ്വസിക്കാനുള്ള ഒരു സ്കോപ്പും സിനിമയിലോ റിയൽ ലൈഫിലോ ഇല്ല.
എന്ത് റീസൺ ആണ് എങ്കിലും ഫോളോ ചെയ്യുന്നതിന് പകരം ഇവന് കാര്യം ഇവന്റെ ഉള്ളിൽ ഇതിനകത്ത് നമ്മൾ, ഇവള് തീരെ മണ്ടിയായിട്ടുള്ള കുട്ടിയൊന്നും അല്ല. ജസ്റ്റ് മംഗലാപുരം എന്നൊരു വാക്ക് കേട്ടപ്പോ ഷീ കോട്ട് അത് അതിനുള്ളിലെ പ്രശ്നം അപകടം അവള് മനസ്സിലാക്കി എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞവളാ അവള്.
അത് വെറും റീജിയണിസ്റ്റ് ആണ്. അത് വെറും റീജിയണിസ്റ്റ് ആണ്. മംഗലാപുരം എന്ന് പറഞ്ഞ ട്രാഫിക്കിങ്ങിന് വേണ്ടി മാത്രം പോകുന്ന സ്ഥലമാണ്. മംഗലാപുരത്തുള്ളവർക്ക് എന്ത് ഫീലാവുന്ന ജീന ആലോചിച്ചോ.
എന്റെ വാക്കിന് വളച്ചൊടിക്കരുത്. മംഗലാപുരംകാരെങ്കിലും ഇത് കേക്കുണ്ടെങ്കിൽ നാളെ എനിക്ക് മെസ്സേജ് അയക്കൂട്ടോ. അവരിപ്പോ കോഴിക്കോടല്ലേ നിക്കണേ, അല്ലേ? മരുന്ന് ടിപ്പി പോലെ അവരിപ്പോ രണ്ടുപേരും ഉള്ളത്. എന്തിനാ മംഗലാപുരം പോകുന്നേ? പോകേണ്ട ഒരാവശ്യം ഇല്ലല്ലോ. ആ കുട്ടികൾ രണ്ടുപേരും കാണാൻ വന്നവരാണ്, കോഴിക്കോട് കണ്ടവരാണ്, ഇന്ന് തിരിച്ചു പോകും എന്ന് പ്ലാൻ ഇട്ടവരാണ്. അപ്പം രണ്ടാമതൊരു സ്ഥലത്തേക്ക് പോകും എന്നുള്ള ഒരു ഒരു ടോക്ക് വരുമ്പോ അതിന്റെ ആവശ്യം എന്താന്ന് ചിന്തിക്കുന്നവളാവള്. ഈ പെണ്ണുങ്ങൾക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഒരു ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവുമല്ലോ, അത് അവർക്ക് വർക്ക് ചെയ്തതായിരിക്കും അവിടെ.
പക്ഷെ ഇത് പറഞ്ഞ സെലീനക്ക് അറിയില്ലല്ലോ ഇന്ന് പോകുമെന്ന്.
ഞാൻ പറയുന്നേ, സെലീന അത് പറഞ്ഞില്ലേലും വിഷ്ണു കുറച്ചു നേരം കഴിയുമ്പോ അത് പറയാനിരിക്കുന്നവനായിരുന്നു. കാരണം അവന് കൊണ്ടുപോയല്ലേ പറ്റൂ.
അതെ, അതൊക്കെ ശരിയാക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ വിഷ്ണു അപ്പ തന്നെ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
ഈ സിനിമയുടെ ഹോൾ പ്ലോട്ട് നടന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഈ റോയ് എന്ന് പറഞ്ഞ ഒരാളേ ഇല്ലായിരുന്നു. വിഷ്ണുവും ജെസ്സിയും പുറത്ത് ടൗണില് കറങ്ങി അടിച്ച് നടക്കുമായിരുന്നു. അവൻ ട്രൈ ചെയ്യുമായിരുന്നല്ലോ ഇവളെ കൊണ്ടുപോകാൻ. ഒരു ചെറിയ
ഇതിനർത്ഥം തിരിച്ച് ഐ മീൻ ഒരിക്കലും ലോഡ്ജ് ഇൻസിഡന്റ് ഉണ്ടാവില്ലായിരുന്നു. ഈ കേസിൽ അതുണ്ടായത് വെള്ളത്തിൽ വീണതുകൊണ്ടാണ്. വിഷ്ണു ഒബ്വിയസ്ലി ഇത് ആദ്യമായിട്ട് ചെയ്യുന്നു എന്നല്ലല്ലോ. വിഷ്ണു ഇത് ആളുകളായിട്ട് ചെയ്യുന്നതാണ്, കാശ് വാങ്ങിയതാണ് ഒരാളുടെ. അതായത് ഇവൻ ആളുകളായിട്ട് ചെയ്യുന്നതാണ്. സോ വിഷ്ണുവിനെ തിരിച്ച് ജെസ്സിയെ ലോഡ്ജിൽ എത്തിക്കാൻ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. വിഷ്ണു ഓൾറെഡി കുറെ പെൺകുട്ടികളെ ഇതേപോലെ കടത്തിയിട്ടുള്ളതാണ്.
ഞാൻ പറഞ്ഞത് അങ്ങനെ മൂന്നാമതൊരാളുടെ വായിൽ നിന്ന് വീണ ഒരു ചെറിയ വാക്ക് പിടിച്ച് ഒരു അപകടം മണക്കാൻ ബുദ്ധിയുള്ള ജെസ്സി ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് വിഷ്ണുവിനെ കാണുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഐഡിയ ഇട്ട് തലയിൽ ഇട്ട് കൊടുക്കുമായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു ഷീ വുഡ് ഹാവ് ബീൻ ലിറ്റിൽ കെയർഫുൾ. അവള് ചിന്തിക്കത്തില്ല, ഒബ്വിയസ്ലി അവള് പറയും എനിക്ക് വിഷ്ണുവിനെ ഇത്ര നാളുകട്ട് അറിയാവുന്ന ആളാണ് എന്ന്. പക്ഷെ അപ്പോഴും അവള് വിഷ്ണു നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. അവിടെ വന്നപ്പോഴും അവൻ ഫോൺ വിളിച്ചിട്ടില്ല, ഫോൺ എടുക്കുന്നില്ല. ഉത്തരവാദിത്വം ഉള്ള ഒരാളായിരുന്നു എങ്കിൽ അവൾ അവിടെ എത്തുന്നതിന് മുന്നേ അവിടെ പ്രസന്റ് ആയിരുന്നേനെ, ഫോൺ ഓൺ ആയിരുന്നേനെ. ഇത്രയും ജേർണിക്കിടയിൽ എത്ര കോള് വിളിച്ചിട്ടും അവൻ എടുക്കുന്നില്ല. എന്നുവെച്ചാൽ അവൻ മഴയായിരുന്നു തുടക്കത്തില്, പക്ഷെ മഴ കഴിഞ്ഞ് ഇവളിവിടെ വന്ന് ഇറങ്ങിയില്ലേ. അവൻ ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് അവൻ പിന്നെയും ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ ബസ്സിലിരുന്ന് എന്ത് ചെയ്യാ അവളുടെ ഫോൺ എടുക്കാഞ്ഞത്? പിന്നെ അങ്ങനെ വന്ന് ഇറങ്ങി അവളെ കാണുമ്പോഴും വിഷ്ണു ഒട്ടും ടെൻഷൻ അല്ല. വിഷ്ണു ഭയങ്കര കാം ആണ്, അല്ലെങ്കിൽ പേടിച്ചു പോയതിന്റെ യാതൊരു ടെൻഷനും ഇല്ല. അവള് നല്ല പേടിച്ചായിരുന്നു
ഇത്രയും ആദ്യം ഇവര് കാണുമ്പോ. ജെസ്സി സംസാരിക്കുന്നില്ല, വിഷ്ണു തിരിച്ചു വന്ന് ജെസ്സിയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ജെസ്സി നടന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നടന്നു പോകുന്നത്.
എക്സാക്ട്ലി, ജെസ്സിനെ കാം ആക്കോ. ജെസ്സി ഒരു പിണക്കം മൂഡിലോട്ട് പോയായിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന അവളുടെ ഉള്ളിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, ഇവൻ എന്നെ ചതിക്കുകയാണോ എന്നൊക്കെ. കാരണം അവള് ബാത്റൂമിലേക്ക് പോയി ഫോൺ വിളിക്കുന്നു, കിട്ടുന്നില്ല. ആ സമയത്ത് റോയ് വന്നിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കാണ്, എനിക്ക് ഈ ഫോൺ കിട്ടി. അവൻ ആ സമയത്തൊന്നും പറയുന്ന പോലും ഇല്ല റോയ്. പക്ഷെ അതിന് പകരം അവൻ വന്നിട്ട് എനിക്ക് ഈ ഫോൺ കിട്ടി, വിഷ്ണുവിന്റെ ഫോൺ ആണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ആദ്യമേ കാണുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ കുട്ടി ഈ ഫോണിലേക്ക് ഇങ്ങനെ ഒരു ഫോൺ വന്നു, ഒരു ലേഡിയുടെ, അത് ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടിയെ കിട്ടിയോന്നോ, അങ്ങനെ എന്തെങ്കിലും. എനിക്ക് അത്ര അപകടം ആണെന്നും പറയാൻ പറ്റില്ല, പക്ഷെ അപകടം അല്ലെന്നും പറയാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. കുട്ടിയോട് ഇപ്പൊ അവനെ വിട്ട് കാണരുതെന്നൊന്നും അല്ല ഞാൻ പറയണേ. സി ഒബ്വിയസ്ലി അവന് പറയാൻ പറ്റില്ല കാണരുത് മിണ്ടരുതെന്നും, പക്ഷെ സൂക്ഷിക്കണം എന്നൊരു വാർണിംഗ് കൊടുത്തിട്ട് റോയ്ക്ക് പോകാമായിരുന്നു. എന്നിട്ട് റോയ്ക്ക് നമ്പർ കൊടുക്കായിരുന്നു, കുട്ടി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്, ഫുൾ ഡേയില് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായാൽ, ഇവൻ എന്തെങ്കിലും ശരിയല്ല എന്ന് കുട്ടിക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒരു മിസ് കോൾ വിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുക എവിടെയാണ് ലൊക്കേഷൻ, ഞാൻ വരാം.
റോയ് പേടിച്ച ഒരു നായികക്ക് ചായ വാങ്ങി കൊടുത്തു, അത് കഴിഞ്ഞ് പറയാൻ ഉദ്ദേശിക്കാമല്ലോ. വിഷ്ണുവിനെ റോയ് വിളിച്ചു വരുത്തിയതല്ല, വിഷ്ണു കണ്ടക്ടറെ കണ്ടുപിടിച്ച്.
ചോദിക്കട്ടെ, ഇപ്പൊ ആഗ്നേ വെറുതെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആഗ്നേക്ക് ഒരു അപകടസൂചന ഉള്ള ഒരു കപ്പിളിനെ ആഗ്നേ കാണുന്നു, അല്ലെങ്കിൽ ആഗ്നേക്ക് ആഗ്നേയുടെ രീതി ഇതിനെ എന്താ ന്യായീകരിക്കത്തക്ക വിധമുള്ള എവിഡൻസും കിട്ടുന്നു. പക്ഷെ ആ കുട്ടിയോട് പറയാൻ എവിഡൻസ് കിട്ടിയിട്ടും ഇല്ല. ഉള്ളിൽ ഒരു സംശയമുണ്ട്, ആഗ്നേക്ക് അവരെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂല്ലോ?
ഇല്ല, ഞാൻ സ്റ്റോക്ക് ചെയ്യില്ല. പക്ഷെ ഞാൻ കുട്ടിയോട് പറയുകയില്ല.
അപ്പൊ എന്ത് ചെയ്യും?
പ്രത്യേകിച്ചൊന്നും എനിക്ക് അവിടെ ചെയ്യാനായിട്ടില്ല. എനിക്ക് ഒബ്വിയസ്ലി ഇൻക്രിമിനേറ്റിംഗ് ആയ ഒരു എവിഡൻസ് ഇല്ല. ഇയാൾ എങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. പ്രണയിക്കുന്ന രണ്ടുപേരുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു തോന്നലുമായിട്ട് ഞാൻ കടന്നു ചെന്നാൽ അതിന്റെ ഔട്ട്കം ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല.
എക്സാക്ട്ലി, ഇതാണ് എന്റെ പോയിന്റ്. ഞാൻ പറയണത് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാത്ത കപ്പിളിനെ, അൺഫോർച്ചുനേറ്റ്ലി ഇവളുടെ കേസിൽ ഇത് വളരെ മോശമായ ഒരു കഥയിലേക്ക് പോകാൻ ഇരുന്നതായിരുന്നു. പക്ഷേ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടൊരു എവിഡൻസ് ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ സംശയമാസ്പദമായി തോന്നുന്ന പല കപ്പിൾസും ചിലപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു കപ്പിളായിരിക്കും. നമ്മുടെ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് അവരെ നമുക്ക് ഈ ഒരു വിഷപ്പെട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോയെന്നിരിക്കും. പിന്നെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടി എന്നാണ് ഈ വാദിക്കുന്നവര്, അതായത് ഈ സിനിമയിൽ റോയ് ജസ്റ്റിഫൈഡ് ആണ് എന്ന് പറയുന്നവര് വാദിക്കുന്നത്. ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് തന്നെ കിട്ടി, സെലീനയുടെ സംസാരത്തിൽ വ്യക്തമായിരുന്നു എന്നാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റോയ് പറയണമായിരുന്നു.
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റോയ് പറയണമായിരുന്നു.
എക്സാക്ട്ലി, ഈ രണ്ട് ഓപ്ഷനെ റോയ്ക്ക് ഉള്ളൂ.
റോയ് പറയാത്തത് എന്നതിലുപരി റോയ് സ്റ്റോക്ക് ചെയ്തത് തെറ്റാണ്.
തെറ്റാണ്,
പക്ഷെ സിനിമയിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല. റോയ് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണ്, അതുകൊണ്ട് റോയ്ക്ക് സ്റ്റോക്ക് ചെയ്യാം.
അത് ശരിയാ. എന്ന് പറഞ്ഞാ റോയിനെ നമ്മൾ നല്ലവനാക്കി പൊളിറ്റിക്കലി കറക്റ്റ് ആക്കി വെക്കായിരുന്നു എങ്കിൽ ഇങ്ങനൊരു സിനിമ ഇല്ല. ഈ സിനിമ പിന്നെ എന്താണ്, ഈ സിനിമ ഇപ്പൊ ഡിഫറെന്റ് ആയതിന് കാരണം ആ ക്ലൈമാക്സും ആ ട്വിസ്റ്റും, നായകൻ വില്ലൻ ആകുന്നു, വില്ലൻ നായകനാകുന്നു, അതില്ലാണ്ടാകും.
റോയ് ഇപ്പോ ഈ കേസില് റോയ് അവസാനം കോയിൻസിഡന്റ്ലി ചെയ്ത ഒരു കാര്യം നന്നായി എന്നുള്ളത് കൊണ്ട് റോയ് ആണ് ഈ സിനിമയിൽ ഏറ്റവും നല്ലവൻ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ്.
സിനിമയുടെ ഈ സിനിമ എടുക്കരുതായിരുന്നു എന്നോ ഈ കഥ ഒരാളെ എഴുതരുതായിരുന്നോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇന്ന് ഞാനും ആഗ്നേയും ഇവിടെ ഇരുന്ന് ഈ സിനിമയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മോറൽ പോലീസിങ്ങും അല്ലെങ്കിൽ ഈ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ചിന്ത ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം ഒരാൾ എവിടെ ഇരുന്ന് ഈ കഥ എഴുതി എന്നുള്ളതാണ് അല്ലേ. സിനിമ എടുക്കണ്ടെന്ന് ഞാനും പറയണില്ല. സിനിമ എടുക്കണായിരുന്നു. സിനിമയുടെ റെസ്പോൺസ് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വന്നത് നന്നായി. കാരണം സിനിമ എന്ന് പറയുന്ന ഡിസ്കഷൻ ആണല്ലോ സത്യത്തില്.
അതെ,
ഞാൻ പറയുന്നത് സിനിമ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നാണ്. എന്ന് വെച്ചാ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമകളാണ് നല്ല സിനിമകൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ എന്താ മാസ് മസാല മൂവീസ് ഉണ്ട്, ഒരു ലോജിക്കും ഇല്ലാണ്ട് ബ്രെയിൻ തിയേറ്ററിന് പുറകിൽ പുറത്ത് വെച്ചിട്ട് പോയി കാണേണ്ടി വരുന്ന സിനിമകള് ഒരു ആവശ്യമില്ലാത്ത ഒരു സംഭവമാണെന്ന്, ഓഡിയൻസിന്റെ തിങ്കിങ് കേപ്പബിലിറ്റീനെ പുറകോട്ട് വലിക്കുന്ന ഒന്നാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്.
അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും മറന്നുപോകും
സിനിമ.
അതെ, പിന്നെ ഡിസ്കസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല.
അതെ, അതിൽ ഡിസ്കഷനേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോ ഈ സിനിമ സക്സസ് തന്നെയാണ്. ഞാൻ സിനിമ ഫെയിലിയർ ആണ് എന്നല്ല പറയണേ, ഞാൻ പറയുന്ന ഇത് കണ്ടു കഴിഞ്ഞിട്ട് റോയ് കറക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നവര് തെറ്റാണ്. റോയ് കറക്റ്റ് അല്ല. കാരണം ഒരു ഈ സിനിമയിൽ പറ്റുന്ന വേറൊരു പ്രശ്നം എന്താണെന്നറിയാമോ, ഇപ്പൊ ഒരു കുടുംബത്തിൽ എല്ലാവരും നാലു പേരും കൂടെ പോയിരുന്ന സിനിമ കാണുമെന്ന് വിചാരിച്ചു. അപ്പം രണ്ട് മക്കളുള്ള ഒരു അപ്പൻ പുള്ളി പറയും, അപ്പോ നാട്ടുമ്പുറത്തുകാരൊക്കെ അവർ ചെമ്പ് പറഞ്ഞിരിക്കും, കണ്ടോ ഇതാ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ പ്രേമിക്കാനൊക്കെ പോയാലുള്ള കുഴപ്പം, അല്ലെങ്കിൽ മൊബൈൽ കൊടുത്താലുള്ള പ്രശ്നം ഇതാ എന്നൊക്കെ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന സദാചാരവാദികൾക്ക് ഒരു ഒരു ഇതാവും. സിനിമയിൽ നമുക്ക് ഇത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ അവൻ റോയ് അങ്ങനെ സദാചാര ബോധം കൊണ്ട് ഇടപെട്ടത് നന്നായില്ലേ, അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടില്ലേ, അല്ലെങ്കിൽ അവള് നശിച്ചു പോവില്ലായിരുന്നോ എന്നൊക്കെയുള്ള
രണ്ടാമത്തെ കേസിനെ പറ്റി ലൈക്ക് ആരെ കുറിച്ചും എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യത്തെ കേസിൽ ഒരു പെൺകുട്ടിയുടെ അപ്പൻ അങ്ങനെ പറയും എന്ന് പറഞ്ഞില്ലേ, പെൺകുട്ടിയുടെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് ഈ കേസിൽ തെറ്റുകാരെന്ന് ഓൾറെഡി ആ സിനിമ പറയുന്നുണ്ട്.
എക്സാക്ട്ലി, ഞാനത് പറയാൻ വരുമായിരുന്നു. അതിനുള്ള മറുപടി ഈ സിനിമയിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു.
നായികയുടെ അനിയത്തി ഒരു കൂട്ടുകാരന്റെ ഒപ്പം സൈക്കിളിൽ വന്നിറങ്ങുന്നുണ്ട് വീട്ടിൽ. ഈ കുട്ടി അച്ഛനെ കാണുന്നു, അച്ഛനെ ജസ്റ്റ് കാണുന്നേ ഉള്ളു, ഒന്നും പറയുന്നില്ല, അച്ഛനൊന്നും ചോദിക്കുന്നില്ല. ഈ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് ഓടുന്നു, അമ്മയുടെ പേറയിൽ ഒളിക്കുന്നു,
അച്ഛൻ
ഓടി വന്ന് അതെ ചൂരല് വെച്ച് അടിക്കുന്നു. അച്ഛനൊന്നും ചോദിച്ചിട്ട് പോലും ഇല്ല ഈ കുട്ടിയോട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പോ കൊറേ പേര് പറഞ്ഞു അവസാനം ലക്ഷ്മിക്ക് കൊണ്ട, ലക്ഷ്മി അല്ലല്ലോ, ജെസ്സി അടി കൊണ്ടതാണ് ഏറ്റവും വേദനിപ്പിച്ചത്. ആ കുട്ടി അടി കൊണ്ടതാണ് ഏറ്റവും ഹൃദയവേദന ആവേണ്ടിരുന്നത്.
എനിക്കും കേട്ടോ പാവം തോന്നി കൊച്ചു. എന്നിട്ട് അവള് കരഞ്ഞോണ്ട് പറയേ, കാല് വേദനിച്ചിട്ട അമ്മേന്ന്. അവള് പാവം നടന്നത് മടി ഒരു ലിഫ്റ്റ് കൊടുത്തപ്പോ അവള് കേറി. അപ്പൊ അച്ഛനോടും അമ്മയോടും ഓപ്പൺ ആവാൻ പറ്റാത്ത പെൺകുട്ടികള് ആണ് ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പോകുന്നത് എന്ന മെസ്സേജ് ആണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അല്ലാണ്ട് പെൺകുട്ടികൾക്ക് മൊബൈൽ കിട്ടിയാലും പെൺകുട്ടികൾ പ്രേമത്തിൽ പെട്ടാലും ഒന്നും, അതിപ്പോ പ്രേമത്തിൽപ്പെടണമെന്നും മൊബൈൽ ഇടണമെന്നൊന്നും ഇല്ല അപകടം വരാൻ അല്ലെ. പക്ഷെ ഇച്ചിലൂടെ ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോ ജെസ്സിക്ക് ചിലപ്പോ പറയാൻ പറ്റേനെ ഇവിടെ കോഴിക്കോട് പോലും പോകേണ്ടി വരില്ല. ജെസ്സി പോയി പറഞ്ഞു എനിക്ക് ഒരാളെ ഇഷ്ടമാണ് ഇവിടെ വന്നോട്ടെ, അപ്പൊ നല്ലൊരു അച്ഛൻ ശരിയാവട്ടെ നമുക്ക് നോക്കാം അവനോട് സംസാരിക്കാം. അപ്പൊ ധൈര്യപൂർവം വിഷ്ണുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നു ജെസ്സി ഒറ്റയ്ക്ക് ആരും അറിയാതെ ഒരു നാട്ടിൽ പോയി ഒരു റിസ്കി സിറ്റുവേഷൻ. അവള് ആ ഒരു സിറ്റുവേഷനിലെ പെടില്ലായിരുന്നു അങ്ങനെ ഒരു എൻവയോൺമെന്റ് അവളുടെ ഉണ്ടായിരുന്നു എങ്കിൽ.
ജെസ്സി ഇതേ സമയത്ത് ഈ സീൻ കാണുന്നുണ്ടായിരുന്നു, അനിയത്തെ ഈ അച്ഛൻ വടിയെടുത്തടിക്കുന്ന സീൻ ജെസ്സി തൊട്ടപ്പുറത്ത് റൂമിലിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് നടക്കുമ്പോ ജെസ്സി എന്തിന്റെ പേരിൽ, ചെറിയൊരു കുട്ടി ഒരു സൈക്കിളിൽ വന്നു എന്നുള്ളത് കൊണ്ട് ചൂരിലെടുത്ത് അടിച്ചു എന്നുള്ളപ്പോ ജെസ്സി എന്തിന്റെ പേരിലാണ് അച്ഛനോട് പറയുന്നത് ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ജെസ്സിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ്
ഉണ്ട്. അപ്പം ഈ മൈനർ ഡീറ്റെയിലിംഗ് വെച്ച് റോയ് കറക്റ്റ് ആണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. മൈനർ ഡീറ്റെയിലിംഗ് വെച്ച് റോയ് കറക്റ്റ് ആയിരുന്നു എന്ന് സിനിമ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നതിലുപരി മൈനർ ഡീറ്റെയിലിംഗ് വെച്ച് ജെസ്സിക്ക് ആ എൻവയോൺമെന്റ് വീട്ടിൽ സൃഷ്ടിച്ചില്ല. അല്ലെങ്കിൽ അവളുടെ അമ്മ പോലും തീരെ അവളോട് ചോദിക്കാതെയാണ് ബെന്നിയോടുള്ള കല്യാണം ഉറപ്പിക്കുന്നത്. ഒരു ഫ്രീഡവും ജെസ്സിക്ക് വീട്ടിലില്ലായിരുന്നു എന്നുള്ളത് ഓബ്വിയസ് ആണ്. കാരണം ബെന്നി നിനക്ക് ഇഷ്ടമാണോന്ന് പോലും ചോദിക്കുന്നില്ല. കല്യാണം ഇങ്ങനെ പോവാണ്, അടുത്ത ആഴ്ച വരെ കല്യാണം എത്തി. അപ്പോഴും ജെസ്സിക്ക് ബെന്നിയെ കെട്ടണോ വേണ്ടയോ ആരും അറിയുന്നില്ല. ആ എൻവയോൺമെന്റ് ആയിരുന്നു സൃഷ്ടിക്കേണ്ടത് എന്നാണ് കപ്പേളയുടെ ഒരു വാല്യൂന്ന് എനിക്ക് തോന്നുന്നു.
ഇത് ജീന നേരത്തെ പറഞ്ഞൊരു പോയിന്റിനെ പറ്റിയാണ്. ഈ സിനിമ ഈ റോയിയുടെ ഭാഗമുണ്ടായില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ അതിനെ കുറിച്ച് തന്നെയാണ്. ഇതില് കാണാൻ പോകുമ്പോ ജെസ്സി വിഷ്ണുവിനെ കാണാൻ പോകുമ്പോ അപ്പോഴാണ് റോയിയുടെ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാൻ അപ്പോ ആഗ്രഹിച്ചു അങ്ങനെ ഒരു കട്ട് ഇല്ലായിരുന്നെങ്കിൽ. അതേസമയം എനിക്ക് ആ സമയത്ത് ശ്രീനാഥ് ബാസയുടെ ഇൻട്രൊഡക്ഷൻ കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ജെസ്സിക്ക് എന്ത് സംഭവിച്ചു, വിഷ്ണുവിന് ഫോൺ കിട്ടിയോ എന്നുള്ളതൊക്കെ ആയിരുന്നു എന്റെ പ്രശ്നങ്ങൾ. അപ്പോ അത് ഇതിലേക്ക് നയിക്കുന്നതിന് പകരം ഈ പറഞ്ഞ ഒരു ശ്രീനാഥ് വാസിയുടെ ഇൻട്രൊഡക്ഷനിലേക്ക് നയിക്കുന്നതിന് പകരം ആദ്യം കട നടത്തിയിരുന്ന ബെന്നിച്ചേട്ടനുണ്ടല്ലോ, ബെന്നിച്ചേട്ടന് ഓൾറെഡി ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ കിട്ടിയതാണ്. അതായത് അമ്മയെ പേടിക്കുന്ന ഒരാളാണ്, ജെസ്സി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ അത് തുറന്നു പറയാൻ പറ്റില്ല. പുള്ളി തുറന്ന് പറയുന്നത് പോലും വെള്ളമടിക്കുന്ന സമയത്താണ്. സോ പുള്ളിക്ക് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഇപ്പോൾ ശ്രീനാഥ് ദാസിയുടെ ക്യാരക്ടറിന് പകരം ബെന്നിച്ചേട്ടന് കുറച്ചുകൂടി ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് ശ്രീനാഥ് ദാസി വിഷ്ണുവിനെയും ജെസ്സിയെയും കണ്ടെത്തുന്നതിന് പകരം ബെന്നിച്ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ ജെസ്സിയെ കണ്ടെത്തി. പക്ഷെ ജെസ്സിയുടെ സംസാരിക്കാൻ ചെന്നു, പക്ഷെ ജെസ്സി സമ്മതിക്കുന്നില്ല. കാരണം ജെസ്സി വിചാരിക്കുന്നത് പ്രണയം കാരണം ഇവളുടെ ഈ പ്രണയം തടയാനാണ് ഇയാള് ശ്രമിക്കുന്നത് എന്ന് വിചാരിച്ച് ജെസ്സി സമ്മതിക്കുന്നില്ല. ബെന്നി ഇവരെ സ്റ്റോക്ക് ചെയ്യുന്നു, അതെ ഫോളോ ചെയ്യുന്നു, അടിയാവുന്നു. ഒബ്വിയസ്ലി നമ്മൾ ബെന്നിയുടെ സൈഡിലല്ല, നമ്മൾ വിഷ്ണുവിന്റെ സൈഡിലാണ്. ഡയറക്ടർ പറഞ്ഞ ഏകദേശം അതേ കാര്യങ്ങൾ തന്നെ. റോയ് എന്നൊരു ക്യാരക്ടർ, റോയ് എന്ന ക്യാരക്ടർ ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ലൈക്ക് ഇപ്പം നമ്മൾ മോറൽ പോലീസിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല സ്വഭാവമുള്ള ആൺകുട്ടികളെ ചിലപ്പോ പോയി കലം ഉടയ്ക്കുന്നു, നെഗറ്റീവായി വെള്ളം അടിച്ച് സ്വന്തം ഗേൾ ഫ്രണ്ടിനെ വരെ അസോൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാര് ഉള്ളിൽ എന്തോ ഒരു വലിയ നന്മയുണ്ടെന്നും ചിലപ്പോ ആൾക്കാർക്ക് വായിക്കാനൊക്കെ പറ്റും. അതേസമയം ബെന്നിച്ചന്റെ റിച്ച് പോസ്റ്റർ ബോയ് ടൈപ്പിൽ അത് ഒതുക്കാമായിരുന്നു എന്ന് എനിക്ക് ചില ഭാഗങ്ങളിൽ തോന്നിപ്പോയി.
ശരിയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ സെന്റൻസ് ശ്രീനാഥ് ബാസി കേൾക്കണ്ട. ജോലി കളയുന്നു.
ശ്രീനാഥ് ബാസിയുടെ ജോലി കളയ ഞാനായിട്ടില്ല. ശ്രീനാഥ് ബാസി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ഇത് കേൾക്കുകയാണെങ്കിൽ ശ്രീനാഥ് ബാസി, ഐ ലവ് യു.
എനിക്ക് ശ്രീനാഥ് ബാസിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെയും കൂടെ ആയില്ലേ എന്റെ കൂടെ. ഞാൻ എന്താ പറഞ്ഞോ, വളരെ നല്ലൊരു സ്റ്റോറി ലൈൻ ഇക്കാര്യം പറഞ്ഞു. നമ്മുടെ വില്ലൻ ഈ പുള്ളിക്കാരനാവുമ്പോ ഒരു ജസ്റ്റിഫൈഡ് ആ, കാരണം പുള്ളിക്കാരൻ അറിയാം ഇത് ശരിയല്ല ശരിയല്ല എന്ന്. പക്ഷെ നമ്മുടെ ജെസ്സി വിശ്വസിക്കുന്നേ ഇല്ല, കാരണം ജെസ്സിനെ പിരിക്കാൻ വേണ്ടി നോക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ജെസ്സി കേൾക്കാൻ കൊടുക്കാതെ ജെസ്സി പോകുന്നു. അപ്പൊ പുറകെ പോയി ഇവരെ തടയാൻ നിർബന്ധിതനാകുന്ന ബെന്നിച്ചേട്ടൻ,
ബെന്നിച്ചേട്ടനാണ് നമ്മളുടെ ഹീറോ.
രീതിയിൽ കാണിക്കാതെ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്ന ബെന്നിച്ചേട്ടൻ. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ നമ്മൾ ഈ സിനിമ എടുത്ത സിനിമയുടെ ഡൈനാമിക്സ് പോയിട്ടോ, ഈ സിനിമയുടെ വിജയം ആ ട്വിസ്റ്റ് ആണ്. നല്ലവൻ ചീത്തവനാകുന്നു, ചീത്തവൻ നല്ലവനാകുന്നു എന്നുള്ള ട്വിസ്റ്റ് ആണ് ഈ സിനിമയുടെ ഒരു ഒരു വിജയം എനിക്ക് തോന്നി.
ബെന്നിച്ചേട്ടൻ ചീത്താളായിരുന്നല്ലോ.
ബെന്നിച്ചേട്ടൻ ചീത്തയാളാണോ ഈശ്വര? എനിക്ക് ബെന്നിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ. അവസാനം അവള് ആ അയ്യോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു പോയിന്റ് ഓർത്തത്. എന്താണെന്നറിയോ, ഈ ഹോൾ എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് നടന്നപ്പം നമ്മുടെ റോയിയുടെ ഒരു ഗേൾ ഫ്രണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞത് ഭയങ്കര ബക്വാസ് ഒരു ഉപദേശമായി പോയി. കുട്ടിയുടെ എല്ലാ ദുഃഖങ്ങളും ഇനി ആരും അറിയണ്ട, അവൻ ആരോടും പറയുന്നില്ല, പോലീസിൽ അറിയിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്, എന്തിനാ നമ്മുടെ ജീവിതമൊക്കെ. അത് ആ സെന്റൻസ് ഭയങ്കര നോൺസെൻസ് ആയി പോയി. അവളുടെ ആ ഒരു ഡയലോഗ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ അത് അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടേ ഇവര് കാണിക്കുന്ന ഒരു സംഭവം നല്ലതായിട്ടുണ്ട്. ഏതാണെന്നറിയാമോ, ആ കുട്ടി തുടക്കത്തില് ഒരു പാട്ട് സീനില് അവളുടെ എംബ്രോയിഡറി വിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെയുള്ള അവള് ആ സമയത്ത് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയുന്നില്ല, എനിക്ക് വേണ്ട ഈ കല്യാണം എന്ന് അവള് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോ തീരത്തില്ലായിരുന്നു. എന്നാലും അവൾക്ക് അത് പറയുന്ന പോലും ഇല്ല. ആ അവള് ഒരു ചുരിദാർ ഫുൾ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ബെന്നിച്ചേട്ടന്റെ കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. എന്നിട്ട് ബെന്നിച്ചേട്ടൻ എല്ലാരും ചോദിക്കുന്നത് കല്യാണം എപ്പോഴാന്ന് എന്ന് പറയുമ്പോൾ സ്വന്തം അഭിപ്രായത്തോടെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം പതിയെ എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു പോകുന്നവളായി മാറിയത് ചിലപ്പോ അവളുടെ ലൈഫിലെ ഈ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ പെൺകുട്ടികൾക്ക് വരുമ്പോ അവരെ പിടിച്ച് പൂട്ടിയിട്ട് സേഫ് ആക്കി ഒരു ചില്ലുകൂട്ടിൽ അടച്ചു വെക്കുകയല്ല വേണ്ടത്, പറഞ്ഞു കൊടുത്ത് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നിനക്ക് പറയാനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള പേരൻസും എന്നിട്ട് അവരെ പുറത്തേക്ക് വിടുക. അപ്പൊ അവർ ഇൻഡിപെൻഡന്റ് ആവും. കാരണം ആദ്യ പകുതിയിൽ കണ്ട ആ ഒരു ബിഹേവിയർ ഉള്ള ജെസ്സി അല്ല ആ അവസാനത്തെ സീനിൽ ആ ഡയലോഗ് പറഞ്ഞതെന്ന് ഒബ്വിയസ് ആണ്. ഒരു നല്ല പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി.
ജീനയുടെ ഫേവറേറ്റ് മൊമെന്റിന്റെ അത്ര ഇമ്പാക്ട് ഇല്ലെങ്കിലും എന്റെ ഫേവറേറ്റ് മൊമെന്റ് കൂടി പറയാം. ലൈക്ക് അവസാനം റോയിയുടെ അടുത്ത് ജെസ്സി പറയുന്നില്ലേ എനിക്ക് ബീച്ച് ഒന്ന് കാണണമെന്ന്, എന്നിട്ട് ഒരു ബീച്ചിൽ പോകുന്നുണ്ട്. ഈ ബീച്ചിനെ പറ്റി സിനിമയുടെ ആദ്യത്തെ ഷോട്ടിൽ ജെസ്സി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നമ്മളുടെ നാടും വലുതാവും, അപ്പോ ഇവിടെ കടകൾ വരും, ഹോട്ടൽ വരും, തിയേറ്റർ വരും, ബീച്ച് വരും എന്ന് പറയും. അപ്പൊ ലക്ഷ്മി ചോദിക്കും ബീച്ചോ, അപ്പൊ ആവേശം കൂടിപ്പോയി എന്ന് പറയും. ബീച്ച് കാണാനുള്ള ആഗ്രഹം അവിടെ ജെസ്സി പറഞ്ഞിരുന്നു. ജെസ്സി അത് സാധിക്കുന്നത് സിനിമയുടെ അവസാനത്തെ ഷോട്ടിലാണെന്നേ ഉള്ളൂ, സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ നിന്ന് ലാസ്റ്റ് ഷോട്ടിലേക്ക്.
വരണ്ട കുട്ടി ഓടി ബസ്സിൽ കയറി വീടിന്റെ സേഫ്റ്റിയിൽ എത്താൻ നോക്കാതെ അവള് വന്ന ആഗ്രഹം പൂർത്തീകരിച്ച് എന്തെങ്കിലും സാധിച്ചു എന്ന ഒരു ആത്മനിർവൃതിയോടെ അവള് തിരിച്ചു പോയെങ്കിൽ ഗുഡ് ഫോർ ജെസ്സി. ടീമിന് ഒരു ഭയങ്കര കയ്യടി. പിന്നെ പിന്നെന്താ പറയാ, ആ ഇത് നമ്മള് പറഞ്ഞു വരുന്നത് കഥ ഉണ്ടാവരുത് എന്നല്ല, കഥ ഇങ്ങനെ തന്നെയൊക്കെ വേണം, ഡിസ്കഷനും ഇതുപോലെയൊക്കെ തന്നെ വേണം എന്നാണ് അല്ലേ?
നമ്മളുടെ ഫേവറേറ്റ് മൊമെന്റ്സ് ഇതൊക്കെയാണെന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ഓഡിയൻസിന് നിങ്ങളുടേതായ ഫേവറേറ്റ് മൊമെന്റ്സ് ഉണ്ടാവും. ചിലപ്പോ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടാവും, ചിലപ്പോൾ യോജിക്കുന്നുണ്ടാവും. രണ്ടാണെങ്കിലും ഞങ്ങളോട് പറയാൻ അവസരമുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങൾ സ്പോട്ടിഫൈയിലാണെന്ന് കേൾക്കുന്നതെങ്കിൽ വോയിസ് മെസ്സേജുകൾ അയക്കാം. നിങ്ങളുടെ എത്ര ഒപ്പീനിയൻസ് പറ്റും, എത്ര വ്യൂസ് നിങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഈ പോഡ്കാസ്റ്റ് അതിനെക്കുറിച്ചൊക്കെയാണ്, ഒപ്പീനിയൻസിനെ പറ്റിയും ഡിസ്കഷൻസിനെ പറ്റിയും വ്യൂസിനെ പറ്റിയും. ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ പറ്റിയല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു അവസരം കിട്ടി എന്നതിൽ സന്തുഷ്ടരാകുന്നവരാണ് ഞങ്ങൾ.
അങ്ങനെ ഞങ്ങളുടെ കമന്റ് ഒക്കെ ഒരുപാട് തരിക, ഞങ്ങളെല്ലാം വായിക്കും, ഡി എം എല്ലാം വായിക്കും, എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. കീപ് സപ്പോർട്ടിംഗ്. So until we see you next time, this is bye from Gina and
Hackney.
Bye bye.
Bye. ഇവിടെ നിർത്തിയാൽ മതിയോ? ഇത് ഇനി പോണോ?